ഇന്ന് പലവിധമായ ഞെരുക്കങ്ങളിലും പ്രയാസങ്ങളിലും കൂടി കടന്നു പോകുന്ന സുഹൃത്തെ, താങ്കൾ ദൈവസന്നിധിയിൽ താങ്കളുടെ ഭാരങ്ങളുമായി കടന്നു ചെല്ലുമോ? താങ്കൾക്ക് തന്നെ താങ്കളുടെ പ്രയാസങ്ങളെ നീക്കുവാൻ സാധ്യമല്ല. ദൈവം താങ്കളെ സഹായിക്കുവാൻ സന്നദ്ധനാണ്. താങ്കൾ അവൻ്റെ അടുത്തേക്ക് കടന്നു എന്ന് സഹായത്തിനായി യാചിക്കുക എത്ര വേണ്ടത്? ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഏതൊരു ദൈവപൈതലിനും ദൈവം സങ്കേതമാണ്, പരിചയമാണ്, കോട്ടയാണ്, ബലമാകുന്നു. ഇത് സങ്കീർത്തനക്കാരനായിരുന്ന ദാവീദ് അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സത്യമാകുന്നു എന്ന് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന 18-ാം സങ്കീർത്തനത്തിൽ നിന്നും നാം കാണുന്നതാണ്. 18-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി 17-ാം സങ്കീർത്തനത്തിൽ ചില വാക്യങ്ങൾ കൂടി നമുക്ക് പഠിച്ചു തീർക്കുവാനുണ്ടല്ലോ. 7 മുതലുള്ള വാക്യങ്ങൾ, ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് 17-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. നിന്നെ ശരണമാക്കുന്നവരെ, അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ഇവിടെ തന്നിൽ ആശ്രയം വെക്കുന്നവരെ ദൈവം സംരക്ഷിക്കുന്ന വിധം വിവരിക്കുവാൻ എത്ര നല്ല ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ ശരണമാക്കുന്നവരെ അവൻ തൻ്റെ വലം കൈയാൽ രക്ഷിക്കുന്നു. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നതാണ്, വീര്യം പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ മറ്റ് ഉപകരണങ്ങളൊന്നും വേണ്ട കേട്ടോ. വലം കൈയാൽ രക്ഷിക്കുവാൻ മാത്രമല്ല, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കരുതുന്നവനാണവൻ. ശരീരത്തിലെ ഒരു ഭാഗവും ഇത്രമാത്രം വിലയേറിയതോ സൂക്ഷിക്കപ്പെട്ടതോ ആയിരിക്കുന്നില്ല കണ്ണിൻ്റെ കൃഷ്ണമണി. വീണ്ടും പറയുന്നത്, അവൻ നമ്മെ തൻ്റെ ചിറകിൻ്റെ നിഴലിൽ മറച്ചു കൊള്ളുന്നവനാകുന്നു എന്നത്രേ. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചപ്പോൾ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചതായി നാം കാണുന്നുണ്ട്. പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. നാം എവിടെയാണ് ആയിരിക്കുന്നത് എന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അവൻ്റെ ചിറകിൻ്റെ നിഴലിൽ ആണ് നാം ആയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യെരുശലേമിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം. ദാവീദ് നമുക്ക് നൽകുന്ന ചിത്രവും ഇത് തന്നെയാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനിയും 17-ാം സങ്കീർത്തനത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായികൊണ്ട് വമ്പ് പറയും. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. 13 മുതലുള്ള വാക്യങ്ങൾ, യഹോവേ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ, യഹോവേ എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസിൽ അത്രേ, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഇവിടെ ഇതാ, ദാവീദ് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. തന്നെ വിടുവിക്കണമേ എന്ന് അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം തന്നെ വിടുവിക്കുവാൻ പോകുന്നു എന്നും ഒരിക്കൽ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നുവെന്നും ദാവീദിന് അറിയാമായിരുന്നു. എന്നാൽ ഈ സമയം ശത്രു വളരെ ശക്തനും പ്രബലനുമാകുന്നു എന്ന ചിന്തയാണ് ദാവീദിനുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിലെ സന്തുഷ്ടിയും സംതൃപ്തിയും നമുക്കുള്ള സമ്പത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും എന്ന് ചിന്തിച്ച് ജീവിച്ചാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാകും. നമുക്കുള്ള വാക്കുകൾ കൊണ്ട് അതിനെ അളക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ജീവിത മൂല്യങ്ങളുടെ ഏറ്റവും മുകളിൽ സമ്പത്തിനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ശക്തിയും സന്തോഷവും സുരക്ഷിതത്വവും ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ നിത്യമൂല്യത്തെ മറയ്ക്കുന്നതാകും. നമുക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നാം സന്തുഷ്ടരും സംതൃപ്തരുമാകും എന്ന് കരുതി അതിനുവേണ്ടി ജീവിച്ച് അത് നേടിക്കഴിയുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മെ സംതൃപ്തിപ്പെടുത്തുകയോ സന്തോഷം നൽകുകയോ ഇല്ല എന്ന്. വാസ്തവത്തിൽ നമ്മുടെ സന്തോഷം മങ്ങുകയാണ് ചെയ്യുന്നത്. ദൈവസ്നേഹത്തിലും അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നതിലുമാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ആഴം നാം കാണുന്നത്. ഭൗമിക സമ്പത്തിനേക്കാളേറെ ദൈവവുമായുള്ള ബന്ധത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നുവെങ്കിൽ നാം യഥാർത്ഥ സന്തോഷം കണ്ടെത്തും. ദൈവമക്കൾ എന്ന നിലയിൽ താങ്കളും ഞാനും നമുക്കെതിരായ ഒരു ലോകത്തെയാണ് കാണുന്നത്. ലോകം മുഴുവൻ നമുക്കെതിരായിരിക്കുന്നു എന്ന അനുഭവമാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവമക്കളുടെ ഇന്നത്തെ അവസ്ഥ അതാണ്. എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ കടന്നു ചെന്നാൽ നമുക്ക് ഒരു ശക്തിയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തത് അതാണ്. അതുപോലെ തന്നെ ഭയങ്കര അപകടത്തിലായിരുന്നപ്പോൾ ദാവീദ് ചെയ്തതും ഇതുതന്നെയാണ്. ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് അവനോട് കാര്യങ്ങൾ തുറന്നു പറയുക. അവൻ നമുക്ക് ആവശ്യമായ ശക്തിയും നടത്തിപ്പും വിടുതലും നൽകും. ഇന്ന് പലവിധമായ ഞെരുക്കങ്ങളിലും പ്രയാസങ്ങളിലും കൂടി കടന്നു പോകുന്ന സുഹൃത്തെ, താങ്കൾ ദൈവസന്നിധിയിൽ താങ്കളുടെ ഭാരങ്ങളുമായി കടന്നു ചെല്ലുമോ? താങ്കൾക്ക് തന്നെ താങ്കളുടെ പ്രയാസങ്ങളെ നീക്കുവാൻ സാധ്യമല്ല. ദൈവം താങ്കളെ സഹായിക്കുവാൻ സന്നദ്ധനാണ്. താങ്കൾ അവൻ്റെ അടുത്തേക്ക് കടന്നു എന്ന് സഹായത്തിനായി യാചിക്കുക എത്ര വേണ്ടത്? ഈ ഭൂമിയിൽ ശത്രുക്കൾ നമുക്കെതിരായി പ്രബലപ്പെടുന്നത് കാണുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്കൊരാശ്വാസം കണ്ടെത്താവുന്നതാണ്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഈ ലോകത്തിൽ അധികമായ എതിർപ്പുകൾ ശത്രുക്കളും ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം അവൻ്റെ പരിപാലകനും രക്ഷകനുമാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം അവനെ നടത്തി അതിശയകരമായി കാത്തു സൂക്ഷിക്കുന്നു എന്ന കാര്യം നാം ഓർക്കണം. ഇനി നമുക്ക് 18-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. മനോഹരമായ സങ്കീർത്തനം. എല്ലാ സങ്കീർത്തനവും മനോഹരമാണല്ലേ. നീണ്ടകാലത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തൻ്റെ ജീവിത സായാഹ്നത്തിൽ ദാവീദ് പാടുന്ന പാട്ടായ 18-ാം സങ്കീർത്തനം നമുക്കൊന്ന് ഒരുമിച്ച് പഠിക്കാം. തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ എന്തെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദാവീദിനുണ്ട്. ആടിനെ തീറ്റിക്കൊണ്ട് കാട്ടിലൂടെ നടന്നിരുന്ന ദാവീദിനെ ഒരു ദിവസം ദൈവം തൻ്റെ പ്രവാചകനായ ശമൂവേലിനെ കൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യിച്ചു. തുടർന്ന് ദാവീദ് ഗൊല്യാത്തിനെ കൊല്ലുന്നു. അങ്ങനെ ഇസ്രായേലിലെ സൈന്യാധിപനായിത്തീരുന്നു. ദുരാത്മാവ് ബാധിച്ച് വലഞ്ഞിരുന്ന ഇസ്രായേലിലെ രാജാവിന് ആശ്വാസമായത് ദാവീദിൻ്റെ കിന്നരം വായനയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഉന്നതികളിൽ കഴിഞ്ഞുകൂടുമ്പോൾ പെട്ടെന്നിതാ പ്രശ്നങ്ങളുടെ നടുച്ചുഴിയിലേക്ക് പതിക്കുന്നു. താൻ പിടിക്കുന്ന കൊമ്പുകളെല്ലാം ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു പോകുന്നതായി ദാവീദിന് തോന്നി. ശൗലിൻ്റെ കൊട്ടാരത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട താൻ സ്വന്തം ഭാര്യയാൽ പോലും തള്ളപ്പെടുന്നു. സഹായത്തിനായി തൻ്റെ ആത്മീയ ഗുരുവായ ശമൂവേലിൻ്റെ അടുത്ത് ചെന്നിട്ട് പോലും യാതൊരു വഴിയും കാണാതെ തൻ്റെ ഉറ്റ സുഹൃത്തും രാജകുമാരനുമായ യോനാഥാൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെയും രക്ഷപ്പെടുവാൻ വഴിയൊന്നുമില്ലാതെ ദാവീദ് പുരോഹിതനായ അഹീമേലേക്കിൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെയും നിരാശനായ ദാവീദ് അയൽ രാജ്യമായ ഗത്തിൽ ആഖീഷ് രാജാവിനെ അഭയം പ്രാപിച്ചു. എന്തൊരു സംഘർഷം, എന്തൊരു ബുദ്ധിമുട്ട്! രാജകൊട്ടാരത്തിൽ കഴിഞ്ഞവൻ ഇപ്പോൾ കാട്ടിൽ ഗുഹകളിൽ പാർക്കുന്നു. അടുത്ത രാജാവാകുമെന്ന് ദൈവം അരുളി ചെയ്തവൻ ഇപ്പോൾ തൻ്റെ ജീവന് വേണ്ടിയിട്ട് ഓടുകയാണ്. ജീവൻ അപകടത്തിലായ എത്രയെത്ര സന്ദർഭങ്ങൾ, ദൈവത്തെപ്പോലും സംശയിച്ചു പോകാവുന്ന സാഹചര്യങ്ങൾ. എല്ലാം കഴിഞ്ഞ് ദാവീദ് ഇസ്രായേലിലെ രാജാവായി. ഇപ്പോൾ ഭരണസമയത്തെ തൻ്റെ പ്രതിസന്ധികൾ വളരെയാണ്. രാജാവായിരുന്നപ്പോൾ 40 വർഷത്തെ ഭരണത്തിന് ശേഷം അവൻ തിരിഞ്ഞു നോക്കി പാടുകയാണ് 18-ാം സങ്കീർത്തനം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഒരു ആവർത്തനമാണ് ഈ 18-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ അനുഭവം മാത്രമല്ല അതിനേക്കാൾ ആഴമായ അർത്ഥവും ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിലെ ചില യാചനകൾ ദൈവപുത്രനായ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ കഷ്ടതകളെ സൂചിപ്പിക്കുന്നവയാണ്. നാം ജീവിക്കുന്ന ഈ കാലയളവിൽ സ്നേഹത്തെക്കുറിച്ച് വളരെയധികം പറഞ്ഞു കേൾക്കാറുണ്ട്. പഴയ നിയമത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള വിഷയം കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. ഈ സങ്കീർത്തനം ആരംഭിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. 1-ാം വാക്യം, എൻ്റെ ബലമായ ഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് താങ്കൾ അവനോടെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് നിരന്തരം പറയാറുണ്ടോ? അങ്ങനെ പറയുവാൻ കഴിയുന്നത് ഏറ്റവും മനോഹരമായ കാര്യമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കുകയും ചെയ്തതിനാൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. അവൻ നമ്മെ കാത്തു സൂക്ഷിക്കുകയും അവൻ്റെ പരിപാലനത്തിൽ നമ്മെ നടത്തുകയും ചെയ്യുന്നു. ദൈവത്തെ എൻ്റെ ബലം എന്ന് വിളിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. രണ്ടാം വാക്യം, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ദൈവത്തെ അവൻ ബലമെന്നും പാറയെന്നും കോട്ടയെന്നും രക്ഷകനെന്നും വിളിച്ചിരിക്കുന്നു. ഇതിലെല്ലാം ദൈവം അവൻ്റെ രക്ഷകനാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. വീണ്ടും അവൻ പറയുന്നു, ദൈവം തൻ്റെ ബലമാകുന്നു എന്ന്. അവൻ അവൻ്റെ പരിചയാകുന്നു, അവൻ്റെ കൊമ്പാകുന്നു, അവൻ്റെ ഉയർന്ന ഗോപുരവും ദൈവം തന്നെയാകുന്നു. യാഗപീഠത്തിൽ അതിൻ്റെ കൊമ്പിൽ ഒരാൾ കടന്നു പിടിച്ചാൽ അവന് തൻ്റെ ആക്രമികളിൽ നിന്നും തന്നെ കൊല്ലുവാൻ വരുന്ന ആളുകളിൽ നിന്നും രക്ഷപ്പെടുവാനാകുമായിരുന്നു അത് ചെയ്യുന്നത്. ഇന്ന് നാം ദൈവത്തെ പിടിക്കേണ്ടത് ഈ വിധമാകുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവം നമ്മുടെ കൊമ്പാകുന്നു. അവൻ നമ്മുടെ ഉയർന്ന ഗോപുരമാണ്. ഉയർന്ന ഗോപുരം സുരക്ഷിതത്വത്തിനുള്ള ഒരു നല്ല സ്ഥലവും ദൂരക്കാഴ്ചയുള്ള ഒരു നല്ല സ്ഥലവുമായിരിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് ലഭിക്കുന്നതിനും ഈ ഗോപുരം സഹായകരമായിരിക്കും. ഉന്നതമായ ഗോപുരത്തിങ്കിലേക്ക് നമ്മിൽ പലരും കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ഈ വാക്യത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ മനോഹരമായ ചില നാമങ്ങൾ നമുക്ക് ലഭിക്കുന്നതായി കാണാം. എൻ്റെ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തിപരമായ സർവനാമമാണ് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത്. ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകളെക്കുറിച്ച്, അതായത് ദൈവം സർവശക്തനാണ് എന്ന് പറയുന്നത് ഒരു കാര്യം, എന്നാൽ അവൻ എൻ്റെ ബലമാകുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. യഹോവ ഒരു ഇടയനാകുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം. ദാവീദിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, യഹോവ ഒരു ഇടയനാകുന്നു എന്ന്. എന്നാൽ അതിൽ നിന്നും തികച്ചും ഭിന്നമായ സംഗതിയാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുന്നത്. പ്രിയ സുഹൃത്തെ, അവൻ എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഗോപുരമാകുന്നു, അവൻ എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ രക്ഷകനാകുന്നു, എൻ്റെ പാറയാകുന്നു, അവൻ എൻ്റെ കോട്ടയാകുന്നു എന്ന് പറയുവാൻ താങ്കൾക്ക് സാധിക്കുമോ? മൂന്നാം വാക്യം, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. സ്തുത്യനായവന് നൽകുന്ന ആദരവും ബഹുമാനവുമാണ് ആരാധന എന്ന് പറയുന്നത്. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമെന്ന് ദാവീദ് പാടി. എന്തിനാണ്? കാരണം അവൻ സ്തുതിക്ക് യോഗ്യനാണ്. നാലാം വാക്യം, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. വീണ്ടും ഈ സങ്കീർത്തനം കർത്താവായ യേശുക്രിസ്തുവിനെ സ്പർശിക്കുന്നു. ഇത് ദാവീദിൻ്റെ ജീവിതത്തെ പരിമിതമായ രീതിയിൽ വെളിപ്പെടുത്തുന്നു. എന്നാൽ പ്രത്യേകമായി മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അഞ്ചും ആറും വാക്യങ്ങൾ നോക്കിക്കാട്ടെ. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. എൻ്റെ ദൈവം എന്ന് വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്ത് സംഭവിച്ചു? ദൈവം പ്രതികരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കല്ലറയിൽ നിന്നും മടക്കിക്കൊണ്ടുവന്നപ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? അടുത്ത ഏതാനും വാക്യങ്ങൾ അക്കാര്യം നമുക്ക് പറഞ്ഞു തരുന്നു. തുടർന്നുള്ള ഭാഗത്ത് മൂന്നാമതൊരു ആള് പറയുന്നത് പോലുള്ള സർവനാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കർത്താവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏഴാം വാക്യം, ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കയാൽ അവ കുലുങ്ങിപ്പോയി. തൻ്റെ പുത്രനോട് അവർ ചെയ്തതിനെ ഓർത്ത് ദൈവം പാപികളായ മനുഷ്യരോട് വിരോധമുള്ളവനായി തീർന്നു. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത് കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി എന്നാണ്. താഴെ പറയുന്ന വാക്യങ്ങൾക്കനുസൃതമായി എന്തൊക്കെ കൂടി അന്ന് നടന്നു എന്ന് നമുക്കറിയില്ല. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു, തീക്കനൽ അവങ്കൽ നിന്ന് ജ്വലിച്ചു, അവൻ ആകാശം ചായച്ചിറങ്ങി, കൂരിരുൾ അവൻ്റെ കാൽക്കീഴുണ്ടായിരുന്നു, അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിൻ്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തൻ്റെ മറവും ജലതമസിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസം അന്ധകാരമുണ്ടായി. ഇതെല്ലാം ആരാണ് ചെയ്തത്? 12:13, അവൻ്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവൻ്റെ മേഘങ്ങളിൽ കൂടിപ്പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. എൻ്റെ എന്ന സർവനാമം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തുടർന്ന് 7 വാക്യത്തിൽ മാറ്റം സംഭവിക്കുകയും ദൈവം എന്തു ചെയ്തു എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇനിയും അടുത്ത വാക്യത്തിൽ അവനും ഞാനുമാണ്, അവൻ എന്നെ എന്നാണ് തുടർന്ന് പറയുന്നത്. 16, 17 വാക്യങ്ങൾ, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. എനിക്കും താങ്കൾക്കും ദൈവവുമായി വ്യക്തിപരവും സജീവവുമായ ബന്ധം എത്രമാത്രം ആവശ്യമാകുന്നു എന്ന് ഇത് കാണിക്കുന്നു. നമുക്ക് അവനുമായി ബന്ധപ്പെടാം. അവൻ നമ്മെ ശത്രുവിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പ്രിയ സുഹൃത്തേ, ഇന്ന് താങ്കൾക്കൊരു സഹായം ആവശ്യമാണോ? താങ്കൾക്ക് ഒരു പങ്കാളിയെ ആവശ്യമായിരിക്കുന്നുവോ? ഒരു വ്യക്തിയെ താങ്കൾക്ക് കാണിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരിക്കലും താങ്കളെ വിട്ടു മാറിപ്പോകുകയില്ല. അവൻ താങ്കളെ തനിയെ വിട്ടിട്ട് പോകുകയില്ല. അവൻ ഒരിക്കലും താങ്കളെ മറന്നു കളയുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അവൻ അരുളി ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 28:20. ആരെക്കാളും അധികമായി ഞാൻ അവനിൽ ആശ്രയം വെക്കുന്നതിൻ്റെ കാരണം അതാണ്. അവൻ കൈവിടുന്നവനല്ല, അവൻ നമ്മെ കൈവിടിച്ച് നടത്തുന്നവനാണ്. ഏതെങ്കിലും മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നതിന് പകരം അവനിൽ താങ്കൾ ആശ്രയം വയ്ക്കണം എന്ന് പറയുവാൻ കാരണം അതാണ്. 118 8 വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എത്ര മനോഹരമല്ലേ? ഇനിയും 18 വരാം. 30 വാക്യം, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. ബുദ്ധികെട്ടവരുടെയും പേടിത്തൊണ്ടന്മാരുടെയും മാർഗമാണ് ദൈവത്തോടുള്ള ഭക്തി എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. സ്വന്തമായി ചിന്തിക്കുവാനും മറ്റ് കഴിവുകൾ ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടരുടെ മാർഗം എന്നത്രേ പലരും ഇതിനെക്കുറിച്ച് പറയുന്നത്. ചില പ്രതിസന്ധികൾ നമുക്ക് തന്നെ നേരിടുവാൻ കഴിയാതെ വരുമ്പോൾ ദൈവം ഒരു പരിചയായി നമ്മെ സംരക്ഷിക്കും എന്നത് തീർച്ചയാണ്. എന്നാൽ നാം ബലഹീനരായി തന്നെ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് നമ്മെ ശക്തീകരിച്ച് സംരക്ഷിച്ച് ദുഷ്ടത നിറഞ്ഞൊരു ലോകത്തിൽ തനിക്കായി പോരാടുവാൻ അയക്കുന്നു. അങ്ങനെ അവൻ നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. കാരണം ഭൂമിയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയും ദൈവത്തെക്കാൾ ബലഹീനനും ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ളവനും അത്രേ. ദാവീദ് ഒരു ഭീരുവായിരുന്നില്ല. അവൻ വലിയ സൈന്യവും ആയുധങ്ങളും ഉണ്ടായിരുന്ന ഒരു മല്ലനായിരുന്നു, ഒരു ഉന്നതനായ രാജാവായിരുന്നു. ദൈവത്തിന് മാത്രമേ തന്നെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും കഴിയൂ എന്ന് ദാവീദ് വിശ്വസിച്ചിരുന്നു. അവൻ്റെ ഓരോ ചലനങ്ങളും അതിൻ പ്രകാരമായിരുന്നു എന്ന് നാം കാണുന്നു. 31 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാത്ത, യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി. എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. ഇത്ര മനോഹരമല്ലേ? ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ശക്തി തരുന്നത് ദൈവമാകുന്നു. എന്നാൽ വെല്ലുവിളികളെ നീക്കിക്കളയാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് നടക്കുവാനായി പരുവരുത്ത പാതകളില്ലെങ്കിൽ, കയറുവാൻ പർവ്വതങ്ങളില്ലെങ്കിൽ, പോരാടുവാൻ യുദ്ധങ്ങളില്ലെങ്കിൽ നാം വളരുകയില്ല എന്നത് തീർച്ചയാണ്. എന്തായിരുന്നാൽ തന്നെയും നമ്മെ വെല്ലുവിളികളുമായി അവൻ തനിയെ വിടില്ല. പ്രതിസന്ധികളിൽ വിട്ടിട്ടു പോകുന്ന ദൈവമല്ല നമുക്കുള്ളത്. ഇത് ദാവീദിൻ്റെ അനുഭവമാണ്. ഒരിക്കലല്ല, 9 പ്രാവശ്യമല്ല, പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ അവിടുന്ന് നമുക്കടുത്തു നിന്ന് നമ്മെ പഠിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്ത് ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുവാൻ സഹായിക്കുന്നു. നമുക്ക് ദൈവത്തിലുള്ള ആശ്രയമാണ് ഈ വാക്യങ്ങളിൽ ദാവീദ് വ്യക്തമാക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയത്താൽ താൻ മാൻപേടകളെ പോലെ മുൻപോട്ട് കുതിക്കുമെന്നാണ് ദാവീദ് പറയുന്നത്. എത്ര വലിയ പ്രത്യാശയില്ലേ. 48-ാം വാക്യം ഞാൻ വായിക്കട്ടെ. അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു, എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു, സാഹസക്കാരൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. സാഹസക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താനെക്കുറിച്ചാകുന്നു എന്നത്രേ എൻ്റെ വിശ്വാസം. ഒടുവിലത്തെ രണ്ട് വാക്യം കൂടി നോക്കിക്കേ. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ഇന്ന് ദൈവം തൻ്റെ കരുണ നമുക്ക് നൽകുന്നു. ഈ മനോഹരമായ സങ്കീർത്തനം അവസാനിക്കുന്നത് ദൈവത്തിന് സ്തോത്രം കരയിപ്പിക്കൊണ്ടാണ്. അതെ, എൻ്റെയും താങ്കളുടെയും വായിലും ജീവിതങ്ങളിലും ഹൃദയങ്ങളിലും ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നില്ലേ. ദൈവത്തിന് സ്തോത്രം പറയുവാൻ നമുക്ക് സാധിക്കണം. യഹോവ നല്ലവനാകുന്നു, വീണ്ടെടുക്കപ്പെട്ടവൻ. അങ്ങനെ പറയട്ടെ, യഹോവ നല്ലവനാകുന്നു എന്ന് വീണ്ടെടുക്കപ്പെട്ടവർ പറയുന്നില്ലെങ്കിൽ ലോകത്തിൽ വേറെ ആരും അങ്ങനെ പറയുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അപ്രകാരം പറയേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ പറയുന്ന വിശ്വാസികളെയാണ് നമുക്കിന്ന് ആവശ്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഉറപ്പോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം പ്രാർത്ഥിക്കും.